യേശു പഠിപ്പിച്ചതെല്ലാം എന്ന നമ്മുടെ പഠന പരമ്പര തുടരുകയാണ്. മത്തായി 28:20 അടിസ്ഥാനമാക്കിയാണ് നാം ചിന്തിക്കുന്നത്. ഇവിടെ ആ മഹാദൗത്യത്തിൽ യേശു പറഞ്ഞു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിച്ച് അവരെ ശിഷ്യന്മാരാക്കണം. അതിനുശേഷം യേശു പഠിപ്പിച്ചതും കൽപ്പിച്ചതും ആയ എല്ലാ കാര്യവും ചെയ്യുവാനായിട്ട് അവരെ പ്രബോധിപ്പിക്കണം. നമ്മുടെ മുൻപുള്ള ഭാഗങ്ങളിൽ നാം പറഞ്ഞതുപോലെ ആ മഹാദൗത്യത്തിൻ്റെ തള്ളിക്കളഞ്ഞ ഭാഗമാണിത്. മർക്കോസ് 15:16 ഇതിൻ്റെ ഒന്നാം ഭാഗം. ഈ രണ്ടാം ഭാഗത്തേക്കാൾ അധികം ഈ ഒന്നാം ഭാഗം ക്രിസ്ത്യാനികൾ ചെയ്യാറുണ്ട്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും എന്ന് പറയുന്നത് വിപുലമായ ഒരു കാര്യമാണ്. ഇതിനുള്ളിൽ ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട അനേക കാര്യങ്ങൾ ഈ കാര്യത്തിനകത്ത് ഉൾക്കൊള്ളുന്നു. ഈ കാര്യങ്ങൾ ആദ്യം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ചെയ്യുക, അതിനുശേഷം മറ്റുള്ളവരെയും ഇത് ചെയ്യാനായിട്ട് പഠിപ്പിക്കണം. അങ്ങനെ മാത്രമേ ഈ മഹാദൗത്യം പൂർത്തീകരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. 30 വയസ്സുവരെയുള്ള തൻ്റെ ജീവിതത്തിൻ്റെ ആ ഒന്നാം ഭാഗത്ത് യേശു ഒരു മരപ്പണിക്കാരനായിരുന്നു. ഞാൻ ഒരു മരപ്പണിശാലയിലുള്ള ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഉദാഹരണത്തിന്, യേശുവാണ് അവിടുത്തെ പ്രധാന ആശാരി. 100 മേശ പണിയാനുള്ള ഒരു ഓർഡർ യേശുവിന് കിട്ടുന്നെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന്, യേശു 10 ആശാരിമാരെ ഈ പണി ചെയ്യാനായിട്ട് വിളിച്ചുകൊണ്ട് വരുന്നു. എന്നാൽ അതിൽ 9 പേരും അതിൻ്റെ കാലുകൾ മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കാലുകൾ ഉണ്ടാക്കുക വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് 4 കാലുണ്ടെങ്കിൽ മാത്രമേ ഒരു ടേബിൾ ഉണ്ടാക്കാൻ കഴിയൂ. ചില ആഴ്ചകൾ അങ്ങനെ പണി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ 100 കണക്കിന് കാലുകൾ ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, അവിടെ ഒരു മനുഷ്യൻ മാത്രം ആ മേശയുടെ മേൽഭാഗം പണിയുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ വളരെ കൂടുതൽ കാലുകളും കുറച്ച് മാത്രം മുകൾ ഭാഗവും. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് മേശകളെ ഉണ്ടാക്കാൻ കഴിയൂ. 100 കണക്കിന് കാലുകളും പൂർത്തിയായ 2-3 മേശകളും. നിങ്ങളെ ആ വർക്ക്ഷോപ്പിൽ ജോലിക്കായിട്ട് വിളിച്ചാൽ നിങ്ങൾ എന്തായിരിക്കണം ചെയ്യേണ്ടത്? എന്തായിരിക്കും കർത്താവ് നിങ്ങളോട് ചെയ്യുവാനായിട്ട് പറയുന്നത്? അവനിങ്ങനെ പറയും, നിങ്ങൾ കാലുണ്ടാക്കുന്ന മരുന്നുകളെ അതിൻ്റെ മുകൾ ഭാഗം ഉണ്ടാക്കുക, അങ്ങനെ ആ മേശ പൂർത്തീകരിക്കാം. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു ചെറിയ ചിത്രമാണിത്. അനേകർ ക്രിസ്തുവിങ്കിലേക്ക് വരുന്നു. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. മറ്റാരും പോയിട്ടില്ലാത്തടത്തേക്ക് സുവിശേഷമായിട്ട് അനേകർ പോകുന്നു. വളരെ ത്യാഗം ചെയ്ത് അനേകരെ തങ്ങളുടെ ജീവിതം തന്നെ അതിനായിട്ട് സമർപ്പിക്കുന്നു. നാം അതിനെ പുകഴ്ത്തുന്നു. അത് വളരെ നല്ല കാര്യമാണ്. ഞാൻ ചിന്തിക്കുന്നു അവർക്ക് കിട്ടുന്ന പ്രതിഫലവും വലുതായിരിക്കും. അവരുടെ വിളി അവർ നിറവേറ്റുന്നു. എന്നാൽ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ മുന്നോട്ട് പോയി ആ പ്രവൃത്തി പൂർത്തീകരിക്കണം. അതാണ് ഈ മഹാദൗത്യത്തിൻ്റെ രണ്ടാം ഭാഗം, അങ്ങനെ ക്രിസ്ത്യാനികളായവരെ ശിഷ്യന്മാരാക്കി തീർക്കുന്നത്. യേശു പഠിപ്പിച്ചത് എല്ലാം ചെയ്യുവാനായിട്ട് അവരെ പഠിപ്പിക്കണം. അത് നമുക്ക് വേണ്ടാന്ന് വെക്കാൻ കഴിയുമോ? ഉദാഹരണത്തിന്, യേശു പറഞ്ഞു, ആർക്കും 2 യജമാനന്മാരെ സേവിപ്പാൻ കഴിയില്ല. അതവൻ ഗിരിപ്രഭാഷണത്തിലാണ് പറഞ്ഞത്, മത്തായി 6 അധ്യായത്തിൽ. അത് മത്തായി 6:24. ആർക്കും 2 യജമാനന്മാരെ സേവിപ്പാൻ കഴിയില്ല. ആ 2 യജമാനന്മാര് പിശാചും ദൈവവുമല്ല. എനിക്കറിയാം അനേകരുടെ യജമാനൻ പിശാചാണെന്ന്. എന്നാൽ ഇവിടെ യേശു പറയുന്ന അതേപറ്റിയല്ല. പിശാചിനെയും ദൈവത്തെയും സേവിക്കാൻ കഴിയുമെന്ന് ഒരു ക്രിസ്ത്യാനിയും വിശ്വസിക്കത്തില്ല. ഒരു ക്രിസ്ത്യാനിയും അത് ചെയ്യാനായിട്ട് മുതിരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ദൈവവും മാമോനുമാണ് മത്തായി 6:24 പരാമർശിക്കുന്നത്. മാമോൻ എന്ന് പറഞ്ഞാൽ പണം, ഭൗതിക വസ്തുക്കൾ, ഭൗതിക സമ്പാദ്യം, വസ്തുക്കൾ, സ്റ്റോക്കും ഷെയറും, വീടും സ്ഥലവും കാറും, ഇങ്ങനെയുള്ളവ. അവൻ പറയുന്നു നിങ്ങൾക്കിത് രണ്ടിനെയും സേവിക്കാൻ കഴിയില്ല. എന്നാൽ അനേകർ ചിന്തിക്കുന്നു അവർക്ക് ദൈവത്തെയും പണത്തെയും ഒരുമിച്ച് സ്നേഹിക്കാൻ പറ്റുമെന്ന്. യേശു പറഞ്ഞു, നിങ്ങൾ എന്തിനെ സേവിക്കുമോ അതിനോട് നിങ്ങൾക്ക് ശക്തമായ ഒരു നിലപാടുണ്ടായിരിക്കണം. ഒന്നിനെ നിങ്ങൾ വെറുക്കണം, മറ്റേതിനെ സ്നേഹിക്കണം. അല്ലെങ്കിൽ ഒന്നിനോട് പറ്റിച്ചേരണം, മറ്റേതിനെ നിരസിക്കണം. എത്ര ക്രിസ്ത്യാനികൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്! എങ്ങനെയാണ് ഒന്നിനോട് പറ്റി നിൽക്കേണ്ടത്, അതുപോലെ പണത്തെ നിരസിക്കേണ്ടത്. ഞാൻ പണത്തെ എൻ്റെ ദാസനായിട്ട് ഉപയോഗിക്കും, എന്നാൽ എൻ്റെ യജമാനനാക്കുകയില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് സുവിശേഷഖണ്ഡത്തിൽ കൂടെ ക്രിസ്ത്യാനികളായവരെ ഈ സ്ഥാനത്തെത്തിയെന്ന്? അല്ലെങ്കിൽ യേശു പറഞ്ഞ ഈ കാര്യം ശ്രദ്ധിക്കൂ, ഒരു സ്ത്രീയെ മോഹത്തോടെ നോക്കേണ്ടതിന് നിന്റെ കണ്ണും നിനക്ക് അടർച്ച വരുത്തും, അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയണം. എത്ര ക്രിസ്ത്യാനികളെ ഇങ്ങനെ പഠിപ്പിക്കുന്നെങ്കിലും ഉണ്ട്, ഇങ്ങനെ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ജീവിക്കുന്ന എത്ര പ്രസംഗകരുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ മേശകളൊക്കെ പണി പൂർത്തിയാകാതെ കിടക്കുകയാണ്, ഈ മഹാദൗത്യം പൂർത്തിയാകാതെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് നാം യേശു പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളിലും ഉള്ള തിരസ്കരിക്കപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തിന് ശേഷം, പരിശുദ്ധാത്മാഭിഷക്തനായതിന് ശേഷം, താൻ തൻ്റെ പരീക്ഷയിൽ പറഞ്ഞ ആദ്യം എഴുതപ്പെട്ട വാക്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നാമത് നാം കണ്ടത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. രണ്ടാമത്, പിശാച് ദൈവത്തിൻ്റെ വചനം തെറ്റായി പറഞ്ഞപ്പം അവനെ തിരുത്തുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 4:7 പറയുന്ന ഇങ്ങനെയും എഴുതിയിരിക്കുന്നു എന്ന വാക്യം പിശാചിനെ അവൻ കാണിച്ചു കൊടുത്തു. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ഇവിടെ നിന്ന് നാം നോക്കുന്നത് യേശു പറഞ്ഞ മൂന്നാമത്തെ കാര്യമാണ്. പിശാച് അവനെ വീണ് നമസ്കരിക്കാനായിട്ട് പറയുമ്പം അവൻ പറഞ്ഞു, നീ വന്നത് ഈ ലോകം മുഴുവൻ പിതാവിങ്കിലേക്ക് മടക്കി കൊണ്ടുവരേണ്ടതിനല്ലേ? അതുകൊണ്ട് ഒരു നിമിഷം കൊണ്ട് ലോകത്തെയും അതിൻ്റെ മഹത്വത്തെയും അവന് കാണിച്ചു കൊടുത്തു. നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം. ലൂക്കോസിന് സുവിശേഷം 4 ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അവിടെ പറയുന്നു, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ഇതെൻ്റേതാണ്, ഞാൻ നിനക്ക് തരാം. പിശാചൻ എങ്ങനെയാണ് അത് കിട്ടിയത്? ആദാം ഏദൻ തോട്ടത്തിൽ വെച്ച് സാത്താന് ഇതെല്ലാം കൈമാറിയതാണ്. ഈ ലോകത്തിലുള്ള എല്ലാറ്റിന്മേലെയും വാഴാൻ ദൈവം അവൻ അധികാരം കൊടുത്തു. എന്നാൽ ആദാം പിശാചിനെ കുമ്പിട്ട സമയം, പിശാച് അവനോട് ചെയ്യാൻ പറഞ്ഞ കാര്യം അവൻ ചെയ്തപ്പം അവന് ദൈവം കൊടുത്തത് അവന് പിശാചിന് കൊടുത്തു. ആ ദിവസം മുതൽ അത് പിശാചിൻ്റേതായി. അതുകൊണ്ടാണ് ഇവിടെ യേശുവിനോട് പിശാച് പറയുന്നത്, ഇതെല്ലാം എൻ്റേതാണ്, ഞാൻ നിനക്ക് തരാം, നീ കുമ്പിട്ടെന്നെ ആരാധിച്ചാൽ മതി. അതാണ് പിശാച് എപ്പോഴും ആഗ്രഹിക്കുന്നത്, അതാണ് അവനെ പിശാചാക്കിയത്. അവൻ പ്രധാന ദൂതനായിരുന്നു, ദൈവമാണ് അവനെ ജ്ഞാനപൂർണനായിട്ട് സൃഷ്ടിച്ചത്, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയുള്ളവനായി. ഈ പ്രധാന ദൂതനെ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യരെ ഉണ്ടാക്കുന്നതിന് വളരെ മുമ്പാണ്. യെശയ്യാ 14 എഹെസ്കേൽ 28 നമുക്കിത് കാണാം. നമുക്കവൻ്റെ പേരറിയില്ല. യെശയ്യാ 14 അവനെ അരുണോദയ പുത്ര എന്ന് വിളിക്കുന്നു. അതാണ് ലൂസിഫറിൻ്റെ പേരിൻ്റെ അർത്ഥം, ലാറ്റിനോ അങ്ങനെയുള്ള ഏതോ ഭാഷ. അതാണ് നാം അവനെ പറ്റി അറിയുന്ന പേര്, എന്നാൽ യഥാർത്ഥ പേരറിയില്ല. എന്നാൽ ഈ പ്രധാന ദൂതൻ, മറ്റു ദൂതന്മാർ ദൈവത്തെയല്ല അവനെ ആരാധിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. അതാണ് ഞാൻ യെശയ്യാ 14 പറഞ്ഞു, ഞാൻ ദൈവത്തോട് സമനാകും. ഇത് മറക്കരുത്, ഇങ്ങനെയാണ് പാപം ആരംഭിച്ചത്. ഒരുവൻ തന്നെ ആരാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അവന് ദൈവത്തിനെതിരെ മത്സരിക്കുന്നു, ഒരുവന്റെ ഹൃദയം നിഗളത്താൽ ഉയരുന്നു, അവനെ മറ്റു ദൂതന്മാർ പുകഴ്ത്തണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് പാപം ആരംഭിച്ചത്. ആദ്യത്തെ പാപം കൊലപാതകമോ വ്യഭിചാരമോ അല്ല, മറ്റാളുകൾ നിങ്ങളെ പുകഴ്ത്തണമെന്നുള്ള ആഗ്രഹമാണത്. നിങ്ങൾക്കത് ഉണ്ടെങ്കിൽ, നിങ്ങളൊരു പ്രസംഗകനോ ക്രിസ്ത്യാനോ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, ക്രിസ്തുവിനെ അല്ല നിങ്ങളെ പുകഴ്ത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, പിശാച് നടന്ന വഴിയിലാണ് നിങ്ങൾ നടക്കുന്നത്. അത് അപകടകരമായ ഒരു വഴിയാണ്, ഇത് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകും. അതാണ് ഇവിടെ കാണുന്നത്. അവനത് കിട്ടിയില്ലെന്ന് മാത്രമല്ല, അവനെ സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. ഇപ്പോൾ അവൻ പിന്നെ അതിനാഗ്രഹിക്കുകയാണ്, വീണ് എന്നെ നമസ്കരിക്കുക. യേശു പറഞ്ഞു, പിശാച് എന്നെ വിട്ടു പോ, മത്തായി 4:10. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ, ഒരാളെ മാത്രമേ നാം ആരാധിക്കാവൂ. നമുക്ക് വലിയ ദൈവമനുഷ്യരെയും മഹത്തരമായ കാര്യങ്ങളെയൊക്കെ ആരാധിച്ച് തെറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് വെളിപാട് പുസ്തകത്തിൽ കാണാൻ കഴിയും വലിയ അപ്പോസ്തലനായ യോഹന്നാൻ ഈ തെറ്റ് ചെയ്യുന്നത്. അവിടെ അവൻ ആ ദൂതനെ കണ്ടു, അവനെ അവൻ ആരാധിച്ചു. അത് വെളിപാട് പുസ്തകം 22:8 വാക്യം. വെളിപാട് പുസ്തകത്തിലെ ഈ മഹത്തരമായ കാര്യങ്ങളെ യോഹന്നാൻ കണ്ടപ്പം അവന് ദൂതന്റെ കാൽക്കൽ വീണു, അവനെ ആരാധിച്ചു. ചിന്തിച്ചു നോക്കുക, വലിയ അപ്പോസ്തലനായ യോഹന്നാൻ, അവനിപ്പോൾ ഏകദേശം 95 വയസ്സായി, അനേക നാളുകളായിട്ട് കർത്താവിനെ അറിയുന്ന അവൻ ഈ തെറ്റ് ചെയ്തു. ഈ ദൈവത്തിൻ്റെ ദൂതനെ അവൻ ആരാധിച്ചു. നമ്മളിൽ ആർക്കും ഈ തെറ്റ് സംഭവിക്കാം. നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം നമ്മളെ ഏതെങ്കിലും ഒരു വലിയ കർത്തദാസനിൽ കൂടെ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു പ്രസംഗനോ പാസ്റ്ററോ ദൈവത്തിനും നിങ്ങൾക്ക് മധ്യേ ഒരു രണ്ടാമതൊരു മധ്യസ്ഥനാകുന്നെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ ഹിതം നിങ്ങളോട് അറിയിക്കുന്നവർ ആയിരുന്നു പഴയ നിയമത്തിലെ പ്രവാചകന്മാർ. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവത്തിനും നമുക്ക് മധ്യ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് യേശുവാണ്. നിങ്ങൾക്കൊരു പാസ്റ്ററോ ഒരു പ്രസംഗകനോ ഏതെങ്കിലും ഒരു ദൈവമനുഷ്യനോ നിങ്ങൾക്കും ദൈവത്തിനും മധ്യേ രണ്ടാമതൊരു മധ്യസ്ഥനായിരിക്കേണ്ട, അത് മറിയയോ മറ്റേ ആരും ആകട്ടെ. നിങ്ങൾക്ക് നേരെ യേശുവിൻ്റെ അടുക്കലേക്ക് പോകാം, അവൻ മുഖാന്തരം പിതാവിൻ്റെ അടുക്കലേക്ക്. ഇവിടെ യോഹന്നാന് തെറ്റുപറ്റി, അതുപോലെ നമുക്കും സംഭവിക്കാം. ഇവിടെ നിങ്ങൾ കണ്ടോ ആ ദൂതന്റെ മനോഭാവം? അവൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുത്. എവിടെയാണ് ഇങ്ങനെയുള്ള പാസ്റ്റർമാരെ, ദൈവമനുഷ്യരെ, പ്രസംഗകരെ, മറ്റ് ക്രിസ്ത്യാനികളെ അവരോട് ചേർന്ന് നിൽക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നവർ, അവരെ തള്ളി മാറ്റുന്നവർ, എന്നോടല്ല ഒട്ടിനിക്കേണ്ടെന്ന് പറയുന്നവർ, കർത്താവുമായിട്ട് ഒട്ടിനിക്കുക എന്ന് പറയുന്നവർ? അവനാണ് ശരിയായ ഒരു ദൈവദാസൻ. അവനെ നിങ്ങൾക്കൊരു ഭയവും കൂടാതെ അനുഗമിക്കാം. തന്നോട് ഒട്ടി നിൽക്കാൻ അനുവദിക്കാത്ത ഒരാളെ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങളോട് പറയാത്തവരെ, ദൈവം നിങ്ങളുടെ പിതാവാണ്, നിങ്ങൾ അവന്റെ അടുക്കലേക്ക് നേരെ പോകുക എന്ന് പറയുന്നവർ, അവൻ തന്റെ ഹിതം നിന്നോട് പറയും. എബ്രായർ 8:11 പുതിയ നിയമത്തിൽ പറയുന്നത് പോലെ, ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഇനി ഉപദേശിക്കയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. അതിനർത്ഥം ഇപ്പോൾ ജനിച്ച ഒരു ശിശുവിന് പോലും പിതാവിനെ നേരെ യേശുവിൽ കൂടെ അറിയാൻ കഴിയും. അതിന് ദൂതൻ പറഞ്ഞു, അരുത്, ഞാൻ നിന്റെ സഹവൃത്യനത്രേ, ഞാനൊരു വൃത്യനാണ്, നീ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. മത്തായി 4:10 യേശു അത് തന്നെയാണ് പറയുന്നത്. പുതിയ നിയമം തുടങ്ങുമ്പോൾ തന്നെ ഇത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. വെളിപാട് പുസ്തകം 22:9 ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ പറയുന്നു. പിശാചിനെ ആരാധിക്കരുത്, ദൂതന്മാരെ ആരാധിക്കരുത്, മനുഷ്യനെ ആരാധിക്കരുത്, ദൈവത്തിന്റെ വലിയ മനുഷ്യരെ ആരാധിക്കരുത്. ദൂതനെ ദൈവത്തിന്റെ സന്ദേശം വഹിക്കുന്നവനെന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ ശക്തമായ സന്ദേശങ്ങൾ പറയുന്നവരെ നമ്മൾ ആരാധിക്കാൻ സാധ്യതയുണ്ടോ? നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ദൈവദാസന്മാരെ നമ്മൾ ബഹുമാനിക്കണം, നിശ്ചയമായിട്ടും. നാം അവരെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും വേണം. ദൈവദാസന്മാരോട് നന്ദിയുള്ളവരായിരിക്കണം. എന്നാൽ ആരാധിക്കരുത്, അവർ ദൈവമാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് മാത്രം ഉണ്ടായിരിക്കേണ്ട സ്ഥാനം അവർക്ക് കൊടുക്കരുത്. ആ സ്ഥാനം അപ്പനോ അമ്മയ്ക്കോ സഹോദരനോ സഹോദരിക്കോ ഭാര്യയ്ക്കോ ഭൗതിക വസ്തുക്കൾക്കോ ദൈവത്തിൻ്റെ ദാസനോ ആർക്കും തന്നെ. നമുക്ക് ദൈവമായിട്ട് നേരെ ഒരു ബന്ധം ഉണ്ടായിരിക്കണം. അതാണ് യേശുക്രിസ്തു ഇവിടെ പറയുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്. അതൊരു വ്യക്തി ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് നമുക്ക് ദൈവവുമായിട്ട് നേരെ ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം പുതിയ നിയമത്തിൽ അവൻ നമ്മുടെ പിതാവാണ്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന പോലെ എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവമല്ല. അന്ന് അവൻ ആളുകളോട് ഒരു പ്രവാചകനിൽ കൂടെ മാത്രമേ സംസാരിക്കത്തുള്ളായിരുന്നു. അന്ന് നിങ്ങൾക്ക് ദൈവത്തിന്റെ ഹൃദയം അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മഹാപുരോഹിതന്റെ അടുക്കൽ പോകണമായിരുന്നു. അവരെ യൂറിമും തുമ്മിമും ഉപയോഗിച്ച് ദൈവത്തിന്റെ ഹിതം എന്താന്ന് കണ്ടെത്തുവാഞ്ഞു, അല്ലെങ്കിൽ അവർക്കൊരു പ്രവാചകന്റെ അടുക്കൽ പോകണമായിരുന്നു. അവർ ദൈവശബ്ദം കേൾക്കുമായിരുന്നു. ആ നാളുകളിൽ ദൈവം അവരുടെ പുറത്തായിരുന്നു. അതുകൊണ്ട് അന്ന് അവർക്ക് കേൾക്കാൻ പറ്റുന്നതുപോലെ ദൈവം അവരോട് സംസാരിച്ചു. കാരണം ദൈവം മനുഷ്യന്റെ പുറത്തായിരുന്നു. എന്നാൽ ഇന്ന് പെന്തക്കോസ്തിന് ശേഷം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു. അതുകൊണ്ടാണ് ഇന്ന് ദൈവം പുറത്തുനിന്ന് സംസാരിക്കുന്ന പോലെ നാം കേൾക്കാത്തത്. നമ്മുടെ ഉള്ളിലാണ് അത് സംസാരിക്കുന്നത്. ഇന്ന് നമ്മുടെ മനസ്സിനെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെയാണ് നാം ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുന്നത്. അത് നമ്മുടെ സ്വർഗീയ പിതാവിനോടുള്ള ഒരു അടുത്ത ബന്ധത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആരാധന എന്ന് പറയുന്നത് ചില വാക്കുകൾ പറയുന്നതോ പാട്ടുപാടുന്നതോ അല്ല എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഏതാണ്ട് 90% ആളുകളും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഞായറാഴ്ച രാവിലെ നടക്കുന്ന കൂട്ടായ്മയെക്കുറിച്ച് സാധാരണ വിശ്വാസികൾ പറയാറുള്ള ഒരു കാര്യമാണ് ആരാധന എന്ന്. അതുപോലെ തന്നെ ചില കരസ്മാറ്റിക്കാരും പെന്തക്കോസ്തു വിഭാഗക്കാരും അതിനെ കുറയുന്നത് സ്തുതിയും ആരാധനയും എന്നാണ്. എന്നാൽ ഈ കാര്യം വേദപുസ്തക അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അത് 100% തെറ്റായ ഒരു പദപ്രയോഗമാണ്. ഞായറാഴ്ച രാവിലെ അവർ ചെയ്യുന്ന ആ കാര്യമല്ല ആരാധന. ഞായറാഴ്ച രാവിലെ അവർ പാടുന്ന പാട്ടുകളിലെ വാക്കുകൾ നോക്കിയാൽ അത് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയുമാണ്. അത് ആരാധനയല്ല. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കൺകോർഡൻസ് എടുത്ത് ആരാധനയെന്ന് പരാമർശിക്കുന്ന എല്ലാ ഇടങ്ങളും പരിശോധിച്ച് നോക്കുക. പഴയ നിയമത്തിൽ അങ്ങനെ മാത്രമേ അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പാട്ടുപാടുകയും കൈകൊട്ടുകയും സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച് പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് ശമര്യാകാരി സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 4:23 വാക്യങ്ങളിൽ, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. 24 യേശു അവിടെ പറയുന്നു, ഇത് വരുന്ന ഒരു നാഴിക വരുന്നു. അത് അവൻ പെന്തക്കോസ് നാളിനെ കുറിച്ചാണ്, അത് വന്നിരുന്നില്ല. എന്നാൽ ഇവിടെ 23 പറയുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. അതിനർത്ഥം ഇതാണ്, അത് യേശുവിൽ സത്യമായി തീർന്നു. കാരണം യേശു അനേക പുതിയ നിയമ വിശ്വാസികളുടെ ആദ്യ ജാതനാണ്. അവനാണ് നമുക്കത് തുറന്നു തന്നത്. അതുകൊണ്ട് അവനാണ് ഒന്നാമത് അങ്ങനെ ആരാധിച്ചത്. നാഴിക വന്നിരിക്കുന്നു എന്ന് പറയുമ്പം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നടന്നപ്പം അവൻ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവനായിരുന്നു. അതിനു മുമ്പ് ആരും അത് ചെയ്തിരുന്നില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ ആത്മാവും ദേഹവും ദേഹിയുമാണ്. 1 Thessalonians 5:23 അത് പറയുന്നു. അത് ചൂണ്ടിക്കാണിക്കുന്നത് യേശു ആത്മാവെന്ന് ഇവിടെ പറയുന്നത്. അതുവരെ നടന്ന എല്ലാ ആരാധനകളും ദേഹിയുടെയും ദേഹത്തിൻ്റെയും തലത്തിൽ മാത്രമായിരുന്നു. അതിനർത്ഥം അവർ ദൈവത്തെ ആരാധിച്ചത് കൈ ഉയർത്തിയും കൈയടിച്ചുമായിരുന്നു. അതുപോലെ അവർ ദൈവത്തെ ആരാധിച്ച് അവരുടെ ദേഹി കൊണ്ടായിരുന്നു. അതിനർത്ഥം അവരുടെ ബുദ്ധി കൊണ്ടും അവരുടെ വികാരങ്ങൾ കൊണ്ടും അവർക്ക് വളരെ സന്തോഷമുണ്ടായി. വികാരങ്ങൾ കൊണ്ട് നിങ്ങൾ പാട്ട് പാടുമ്പം നിങ്ങൾക്കുണ്ടാകുന്ന വികാരം പോലെ നന്ദി പറഞ്ഞ് ദൈവത്തിന് പാടുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ശരീരത്തിലും ദേഹിയിലുമുള്ള ആരാധനയാണ്. എന്നാൽ ഇപ്പം ആഴത്തിലുള്ള ഒരു ആരാധന നിങ്ങൾക്കിപ്പം സാധ്യമാണ്. കാരണം യേശുവിൽ ആത്മാവ് വസിച്ച പോലെ നമ്മളിലും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്കും യേശുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ കഴിയും, ശരീരത്തിലും ദേഹിയിലും മാത്രമല്ല. അതുകൊണ്ട് നാം ഇന്നെന്താണ് ചെയ്യുന്നത്? നാമും കൈയടിക്കുന്നു, കൈ പൊക്കുന്നു, നമുക്കും വികാരങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്, ദേഹിയുടെയും ആത്മാവിനും ഇടയിലുള്ള തിരശ്ശീൽ നമ്മൾ ഭേദിക്കുന്നു. അങ്ങനെ നമ്മൾ ദൈവം മാത്രമുള്ള ആ സ്ഥലത്ത് പ്രവേശിക്കുന്നു. പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു. അത് ആത്മാവ് ദേഹം ദേഹി എന്നതിന് തുല്യമായിരുന്നു. അതിൻ്റെ അവസാന ഭാഗം അതൊരു തിരശ്ശീല കൊണ്ട് മറച്ചിരുന്നു. അതായിരുന്നു അതിവിശുദ്ധ സ്ഥലം. അവിടെയായിരുന്നു ദൈവം വസിച്ചത്. പ്രാകാരം അവിടെ വളരെ യാഗവും വികാരങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെയായിരുന്നു വിശുദ്ധ സ്ഥലവും. അനേക പുരോഹിതന്മാർ ഒരുമിച്ച് കൂടി ദൈവത്തിന് ധൂപവർഗമൊക്കെ അർപ്പിക്കുന്നു, നിലവിളക്ക് കത്തിക്കുന്നു, അങ്ങനെ പല കാര്യം. എന്നാൽ ആദിവിശുദ്ധ സ്ഥലത്ത് അവിടെ ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു മനുഷ്യൻ ആദിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ അവൻ ദൈവത്തോടൊപ്പം മാത്രമാണ്. അവൻ മറ്റൊന്നിനെക്കുറിച്ച് അവന് ചിന്തയില്ല. അവനും ദൈവവുമല്ലാതെ അവിടെ വേറെ ആരുമില്ല. അതാണ് ആത്മാവിലുള്ള ആരാധന. അവിടെ നീയും ദൈവവും മാത്രമേ ഉള്ളൂ. അത് നിനക്ക് നിന്റെ റൂമിൽ തന്നെ ചെയ്യാം. അത് നിനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ആരാധിക്കുന്ന ഒരാൾ, ഒരു ആരാധകന്റെ മനോഭാവം അവൻ ദൈവത്തോട് പറയുന്നത്, അത് സങ്കീർത്തനം 73:25 കാണാം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിങ്ങൾക്കിത് പറയാൻ കഴിയുമെങ്കിൽ നിങ്ങളൊരു ആരാധകനാണ്, അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന ഒരാളല്ല. സങ്കീർത്തനം 73:25 പറയുന്നു, സ്വർഗത്തിൽ നീയല്ലാതെ എനിക്ക് ആരുള്ളൂ. മറ്റൊരു വാക്കിൽ, ദൈവമേ, ഞാൻ സ്വർഗത്തിലെത്തുമ്പം ഞാൻ നോക്കുന്നത് സ്വർണ്ണത്തെരുവീതിയോ കിരീടമോ കൊട്ടാരമോ അല്ല കർത്താവേ. എൻ്റെ സന്തോഷവും സംതൃപ്തിയും നിന്നിൽ മാത്രമായിരിക്കും. മറ്റാരെയും എനിക്ക് ആവശ്യമില്ല, മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല, നിന്നെ മാത്രം. കർത്താവേ, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? എനിക്ക് വളരെ നല്ല സഹോദരന്മാരും സഹോദരിമാരും കുടുംബാംഗങ്ങളും അവിടെ ഉണ്ടായിരിക്കാം, എന്നാൽ നീയായിരിക്കും എനിക്കെല്ലാം. ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തിൽ മാത്രമല്ല, സ്വർഗത്തിൽ ഞാൻ വരുന്നതിന് മുമ്പ് ഈ ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നീ ഭൂമിയിൽ തന്നിട്ടുള്ള അതിനേക്കാൾ ഒന്നും കൂടുതലായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനതിൽ തൃപ്തനാണ്. അലംഭാവത്തോടുകൂടെ ദൈവഭക്തി വളരെ ആദായകരമാണ്. യഥാർത്ഥമായിട്ടും ദൈവത്തെ ആരാധിക്കുന്ന ഒരാൾക്ക് ഈ ഭൂമിയിലുള്ള ഒന്നിനെക്കുറിച്ചും പരാതിയില്ല. അവർ പൂർണ്ണമായിട്ടും തൃപ്തരാണ്. അവന് ഭൂമിയിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും അവൻ തൃപ്തനായിരിക്കും. അവന് ദൈവം കൊടുത്ത കുടുംബത്തിൽ അവൻ പൂർണ്ണ തൃപ്തനായിരിക്കും. അവൻ്റെ ജോലിയോ അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും അവൻ ദൈവമല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നവനായിരിക്കില്ല. പഴയകാലത്ത് പറയുന്നത് പോലെ ദൈവമല്ലാതെ നിങ്ങൾക്ക് മറ്റൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങളെത്തും. മറ്റെല്ലാം ചപ്പും ചവറുമാകും. ദൈവം മതിയെന്ന് നിങ്ങൾ കണ്ടെത്തും. അതുകൊണ്ട് ഇതാണ് യഥാർത്ഥ ആരാധന. ഈ ഭൂമിയിൽ നിന്നെ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല, നിന്നെ മാത്രം. ഈ ഭൂമിയിൽ നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവേ. അത് ഹൃദയത്തിൻ്റെ ഒരു മനോഭാവമാണ്. ആ മനോഭാവം നിങ്ങൾക്കില്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ സഭയിൽ വന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വികാരം ഉണ്ടാകുന്നുണ്ടാവാം, എങ്കിലും നിങ്ങളൊരു ആരാധകനല്ല. നിങ്ങൾക്കതിനെ സ്തുതിയും ആരാധനയും പറയുന്നാൽ നിങ്ങൾ നിങ്ങളെ വഞ്ചിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ആരാധിക്കാതെ ദൈവത്തെ ആരാധിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ വഞ്ചിക്കുമ്പം പിശാച് വളരെ സന്തുഷ്ടനാണ്. എന്നാൽ പിതാവ് ഇച്ഛിക്കുന്നത് ഇങ്ങനെയുള്ളവരെയാണ്. യോഹന്നാൻ 4:23 പറയുന്നു, തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. പിതാവ് എത്രയധികം ഇച്ഛിക്കുന്നു. ഇങ്ങനെ സത്യത്തിലോ ആത്മാവിലോ ആരാധിച്ചുകൊണ്ട് ദൈവത്തിന് ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ സങ്കീർത്തനം 73:25 നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാകുന്നതുവരെ നിങ്ങൾ വിശ്രമിക്കാൻ പാടില്ല. യേശുക്രിസ്തുവിനെ അല്ലാതെ നിങ്ങൾ മറ്റൊന്നും ആഗ്രഹിക്കാത്തടത്തെത്തും വരെ ഒന്നും. അതൊരു ശുശ്രൂഷ ആയിക്കൊള്ളട്ടെ. നിങ്ങൾ സുവിശേഷ വല ചെയ്യുന്നതിൽ നിങ്ങൾ സംതൃപ്തരായിരിക്കരുത്. പഠിപ്പിക്കുന്നതിലോ നിന്റെ സഭ പണിയുന്നതിലോ അങ്ങനെയുള്ള ഏത് ശുശ്രൂഷയും, പണത്തിലോ വസ്തുവകയിലോ, കർത്താവെ എനിക്ക് നീയുണ്ട്, നീ മാത്രം മതി, അങ്ങനെയുള്ള ഒരാൾ മടിയനായിരിക്കുമോ? ഒരിക്കലുമില്ല. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. ആരാധന ശുശ്രൂഷയിലേക്ക് കൊണ്ടുപോകും. അതായിരിക്കും കൂടുതൽ ശക്തമായ ശുശ്രൂഷ. അപ്പോസ്തലന്മാർ ആരാധിച്ചു, ശുശ്രൂഷ ചെയ്തു. യേശു ആരാധിച്ചു, ശുശ്രൂഷ ചെയ്തു. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് ശുശ്രൂഷയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ നിങ്ങൾ ദൈവത്തെ സേവിച്ചാൽ അത് കൂടുതൽ ഫലപ്രാപ്തിയാകും. ദൈവവുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മയിൽ 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചുമട് പ്രാർത്ഥനയാണ്. ദൈവത്തോട് പല കാര്യങ്ങൾ ചോദിക്കുന്നു. രണ്ടാമത്തേത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നതാണ്. ദൈവം നമുക്ക് തന്നതിൽ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുന്നു. അതിലും മുകളിലുള്ളതാണ് സ്തുതിക്കുന്നത്. പ്രാർത്ഥന, നന്ദി കരയേറ്റുന്നു, സ്തുതിക്കുന്നു. സ്തുതി ദൈവം ആരാണെന്ന് അറിഞ്ഞ് അവന് വില കൽപ്പിക്കുന്നതും അവനെ ബഹുമാനിക്കുന്നതുമാണ്. അവൻ ചെയ്ത കാര്യത്തിനല്ല, അത് നന്ദി പ്രകടനമാണ്. അവൻ ആരാണെന്ന് അറിഞ്ഞാണ് അവനെ സ്തുതിക്കുന്നത്. അതിനുശേഷം ഏറ്റവും ഉയർന്നതിലേക്ക് പോകുന്നു. അതാണ് ആരാധന. ഒരു പക്ഷെങ്കിൽ വാക്കിൽ കൂടെ നമുക്ക് ആരാധിക്കാം. നാം ഇപ്പോൾ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നീ അല്ലാതെ ആരുള്ളു കർത്താവേ, അതുപോലെ ഈ ഭൂമിയിൽ നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവേ. അതൊരു പക്ഷേ ഒരു പാട്ടിൽ കൂടെ ആയിരിക്കാം. അവിടെ നമ്മൾ പറയുന്നത് ഇതാണ്, കർത്താവെ എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. കർത്താവെ എൻ്റെ ജീവിതം എടുത്ത് അവിടുത്തെ നാമത്തിന് മഹത്വത്തിനായിട്ട് ഉപയോഗിക്കണേ. കർത്താവെ എൻ്റെ സ്വർണവും വെള്ളിയും എടുക്കണേ, അതങ്ങക്ക് തരുന്നു. എൻ്റെ ശബ്ദം എടുക്കണമേ, അതെപ്പോഴും അങ്ങയുടെ സ്തുതി പാടാനായിട്ട് ഉപയോഗിക്കണേ. അങ്ങനെ ദൈവത്തോടുള്ള എൻ്റെ ആരാധന വെളിപ്പെടുത്തുന്നു പാട്ടിൽ കൂടെ. എന്നാൽ ഏറ്റവും ഉയർന്നത് മൗനമാണ്. എൻ്റെ വായ് തുറക്കാൻ കഴിയാതെ വണ്ണം ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ മുങ്ങി. വളരെ കുറച്ച് വിശ്വാസികളെ ഈ സ്ഥാനത്തെത്തുന്നുള്ളൂ. അവരുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ആ പ്രകാശം അത്രമാത്രം കടന്നു വന്നു. അവരുടെ കണ്ണിലല്ല, അവരുടെ ഹൃദയത്തിൽ. അതാണ് യെശയ്യാവിനെ കരയിപ്പിച്ച്, അയ്യോ ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. അതുതന്നെയാണ് പൗലോസിനെയും കരയിപ്പിച്ച്, അയ്യോ ഞാൻ അരിഷ്ടനായ മനുഷ്യൻ, ഞാൻ ആ പാപികളിൽ ഒന്നവൻ. അവനാണ് ദൈവത്തിൻ്റെ മഹത്വം കണ്ട ഒരു ആരാധകൻ. നിങ്ങളെ അവിടെ എത്താനായിട്ട് പിശാച് ആഗ്രഹിക്കുന്നില്ല. വളരെ വളരെ കുറച്ച് വിശ്വാസികൾ അവിടെ എത്തിയിട്ടുള്ളൂ. അവൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവനെ ആരാധിക്കണമെന്നാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ലാഭം അന്വേഷിക്കുന്നെങ്കിൽ അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പിശാചിനെ ആരാധിക്കുന്നവനാണ്. എന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും മഹത്വമാണ് അന്വേഷിക്കുന്നതെങ്കിൽ മത്തായി 6:33 പറയുന്നത് പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവം അതിനോട് കൂട്ടിച്ചേർക്കും. ദൈവം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലെന്ന് കരുതുന്ന ഒത്തിരി കാര്യങ്ങൾക്കായിട്ട് നാം കാത്തുകൊണ്ടിരിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അതിനുവേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കും. അത് കിട്ടിയെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചെന്ന് കരുതും. ചിലപ്പോൾ ഈ കാര്യങ്ങൾ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു ശാപമായി തീരും. മത്തായി 18:36 യേശു പറയുന്നു, എൻ്റെ രാജ്യം ലൗകികമല്ല. ആയിരുന്നുവെങ്കിൽ എൻ്റെ സേവകന്മാർ പോരാടുമായിരുന്നു, ഈ ലോകകാര്യങ്ങൾക്കായിട്ട് പോരാടുമായിരുന്നു. നമ്മുടെ പ്രാർത്ഥന ഇതിനായിട്ടല്ല. നമ്മൾ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുന്നെങ്കിൽ, നമ്മൾ നമ്മുടെ പിതാവിനെ ആരാധിക്കുന്നവരാണെങ്കിൽ നമുക്ക് വേണ്ടതൊക്കെ അവൻ അതിനോട് കൂട്ടിച്ചേർക്കും. അത് കിട്ടാൻ വേണ്ടി നമ്മൾ പിശാചിൻ്റെ അടുക്കലേക്കല്ല പോകുന്നത്. പലപ്പോഴും വിശ്വാസികൾ കർത്താവ് എനിക്കിതാ അതുതാ എന്നൊക്കെ കർത്താവിനോട് പറയുമ്പം അവർ തെളിയിക്കുന്നത് അവർക്കുള്ളതിൽ അവർ തൃപ്തരല്ല എന്നാണ്. എനിക്കുള്ളതിൽ ഞാൻ തൃപ്തനാണെന്ന് പൗലോസ് ഫിലിപ്പിയർ 4:11 പറയുന്നു. എനിക്കുള്ളത് അല്പമാണെങ്കിലും അധികമാണെങ്കിലും ഞാനതിൽ തൃപ്തനാണ്. ഇതൊരു ദൈവത്തെ ആരാധിക്കുന്ന ഒരാൾക്ക് പറയാൻ കഴിയും. നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കുന്നവരാണെങ്കിൽ ദൈവം തീരുമാനിക്കും. നമ്മളെ നശിപ്പിക്കാതെ ഈ ലോകത്തെ കാര്യങ്ങൾ നമുക്ക് എത്രമാത്രം വേണമെന്ന് ദൈവം അത് തീരുമാനിക്കുന്നതാണ് നമുക്ക് നല്ലത്. ഈ ലോകത്തിലെ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ നശിപ്പിച്ച് കളയാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്ന് അവനോട് പറയണം, കർത്താവ് നീ തീരുമാനിക്ക് ഈ കാര്യം എത്രമാത്രം എനിക്ക് വേണം. ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞാൻ എന്നും നിന്നെ ആരാധിക്കും, ഒരിക്കലും ഞാനത് നിർത്തിക്കളയുകയില്ല. ലോകത്തിൻ്റെ മാമോൻ്റെ ആകർഷണം ഞാൻ വരില്ല. ഇത് ഓർത്തിരിക്കുക. നമ്മൾ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം അന്വേഷിക്കുന്നെങ്കിൽ, അതിൻ്റെ വലിപ്പവും മഹത്വവും അന്വേഷിക്കുന്നെങ്കിൽ, മിക്കവാറും നമ്മൾ പിശാചിനെ ആരാധിക്കുന്നിടത്തെത്തും. കാരണം പിശാച് യേശുവിനോട് പറഞ്ഞു, നീ എന്നെ വീണ് നമസ്കരിക്കുക, ഈ ലോകത്തിൻ്റെ മഹത്വമെല്ലാം ഞാൻ നിനക്ക് തരാം. ഈ ലോകത്തിൻ്റെ മഹത്വം അന്വേഷിക്കരുത്, അങ്ങനെ പിശാചിനെ ആരാധിക്കുന്നതായി തീരരുത്. ദൈവത്തിൻ്റെ രാജ്യവും നീതിയും മാത്രം അന്വേഷിക്കുക. നിങ്ങളുടേതല്ല, നിങ്ങളുടെ പേരല്ല ദൈവത്തിന്, നിന്റെ രാജ്യം മഹത്വപ്പെടണേ എന്ന് നമുക്ക് വാസ്തവമായിട്ട് പ്രാർത്ഥിക്കാം. അതാണ് രക്ഷയുടെ മാർഗം. മനഃപൂർവ്വമല്ലാതെ അനേക വിശ്വാസികൾ പിശാചിനെ ആരാധിക്കുന്നവരാണ്. നാം ദൈവത്തെ ആരാധിക്കണം. നമ്മുടെ തലവണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവ് ഈ വഞ്ചനയുടെ നാളിൽ വിവേകമുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. അങ്ങയെ സത്യമായിട്ടും ബഹുമാനിക്കാനായിട്ടും അങ്ങയെ സത്യത്തിൽ ആരാധിപ്പാനായിട്ടും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരാധന നിനക്ക് തരാനായിട്ടും, അങ്ങയെ മാത്രമേ ഞങ്ങൾ സ്നേഹിക്കുന്നുള്ളൂ, ഈ ഭൂമിയിലും സ്വർഗത്തിലും ഞങ്ങൾ നിന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എന്ന് പറയാൻ, നീ തന്ന എല്ലാത്തിലും തൃപ്തിയോടെ ഇരിപ്പാൻ, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ നീ തന്നു, ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്കുള്ളതിൽ തൃപ്തിയോടെ ഇരിപ്പാൻ, അങ്ങനെ നിന്നെ കൂടുതൽ കൂടുതൽ ആഗ്രഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ ആമീൻ.